Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തി നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി വചന.
കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം 42 സങ്കീർത്തനത്തിൻ്റെ പഠനം ആരംഭിച്ചു. ഒരു വ്യക്തിഗത വിലാപഗീതത്തിൻ്റെ വ്യാഖ്യാന പഠനമാണ് നാം കണ്ടത്. ആദ്യത്തെ 4 പദങ്ങളുടെ പഠനത്തിൽ തന്നെ ഈ ഗീതത്തിൻ്റെ വളരെ ലാളിത്യമാർന്ന വ്യക്തിഗത പ്രാർത്ഥനാരീതിയും പിന്നെ അത് വരച്ചു കാട്ടുന്ന ഹൃദയസ്പർശിയായ ദൈവത്തിലുള്ള മനുഷ്യൻ്റെ ആശ്രയബോധവും നാം കണ്ടതാണ്. ഇന്ന് അതിൻ്റെ 2 ഭാഗമാണ്. ഒരു മാൻപേട ദാഹിച്ചു പൊരിഞ്ഞ് നീർച്ചാല് തേടി അലയുന്ന ഏറെ പ്രകൃതിദത്തമായ ഉപമയോടെയാണ് ഗീതം ആരംഭിക്കുന്നത്. ലോകത്ത് ഇന്ന് നാം കാണുന്ന പാരിസ്ഥിതിക മാറ്റങ്ങളുടെ ഭീതിതമായ അവസ്ഥ ഈ ഗീതത്തിൻ്റെ ആമുഖത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. കാലാവസ്ഥ വ്യതിയാനവും പരിസ്ഥിതി വിനാശവുമെല്ലാം വരുത്തിക്കൂട്ടുന്ന വിനകൾ, മനുഷ്യകുലത്തിന് വരൾച്ചയും ശമിക്കാത്ത ഉഷ്ണവും പിന്നെ കഠിനമായ കാലാവസ്ഥയും എന്ന് വരുത്തി വയ്ക്കുകയാണ്. ജീവജാലങ്ങൾ, ജന്തുക്കളും സസ്യങ്ങളും നശിക്കുന്നു. എന്തിന്? അവയ്ക്ക് വംശനാശം ഭവിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ആഗോള സാമൂഹിക പശ്ചാത്തലത്തിൽ നീർച്ചാലിനായി അലയുന്ന മാൻപേടയുടെ ചിത്രം ഇന്നിൻ്റെ പാരിസ്ഥിതികമായ ദുരവസ്ഥയുടെ രംഗചിത്രീകരണമല്ലേ? സങ്കീർത്തകന്റെ വികാരം എളുപ്പത്തിൽ ഉൾക്കൊള്ളാനും അത് സ്വായത്തമാക്കുവാനും ആമുഖത്തിലെ ഉപമ നമ്മെ ഏറെ സഹായിക്കുന്നു. ഈ ഗീതം 42 സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനെയും ജെറി അമൽദേവുമാണ്. ഇത് ആലപിച്ചത് എലിസബത്ത് രാജുവും സംഘവും. ഗീതത്തിൻ്റെ ആദ്യത്തെ 4 പദങ്ങളുടെ വ്യാഖ്യാനം നാം കണ്ടതാണ്. ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രം ഒന്ന് സംഗ്രഹിക്കട്ടെ. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ആർദ്രമായ വികാരങ്ങൾ ഉണർത്താൻ പോരുന്ന മനോഹരമായ രംഗചിത്രീകരണമാണ് നീർച്ചാല് തേടുന്ന മാൻപേടയുടെ ഉപമയിലൂടെ ഗീതത്തിൻ്റെ ആദ്യ വരികൾ വരച്ചു കാട്ടുന്നത്. ദൈവത്തിനു വേണ്ടി ആശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ തീവ്രമായ വികാരമാണിത്. ദൈവത്തെ തേടുന്ന അല്ലെങ്കിൽ ദൈവത്തിനായി തീക്ഷ്ണമായി കൊതിക്കുന്ന മനുഷ്യൻ്റെ മനസ്സാണ് വാക്കുകളിൽ സങ്കീർത്തകൻ വരച്ചു കാട്ടുന്നത്. മനുഷ്യൻ്റെ ആത്മാവാണ് ദൈവത്തിനായി കേഴുന്നത്. തിന്മ മൂലം മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകാനിടയാകുമ്പോൾ മനസ്സിൽ ഉതിർക്കൊള്ളുന്ന തിരികെ ദൈവത്തിങ്കിലേക്ക് എത്തിപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹവും വികാരവുമാണ് പദങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്നത്. ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് സങ്കീർത്തകൻ പദങ്ങളിൽ വിവരിക്കുന്നത് എന്ന് നമുക്ക് ചുരുക്കി പറയാം. അവസാനം കർത്താവിൻ്റെ ആലയത്തിൽ തിരിച്ചെത്തണമെന്നതാണ് സങ്കീർത്തകൻ്റെ അതിയായ ആഗ്രഹമെന്നും പദങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഈ ഗീതത്തിൻ്റെ ഉച്ചസ്ഥായിയാണ്, ഒരു ക്ലൈമാക്സാണ് ഈ ദേവാലയത്തിലേക്കുള്ള തിരിച്ചെത്തൽ എന്ന് പറയാം. ആർത്തുപാടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധി പ്രാപിക്കാനാണ് ഗായകൻ ആഗ്രഹിക്കുന്നത്. തകരുന്ന മനുഷ്യ ജീവിതത്തിന് കർത്താവിൻ്റെ ആലയവും അവിടെ കാണുന്ന ഉത്സവ പ്രതീതിയുമെല്ലാം സമാശ്വാസവും സാന്ത്വനവും പകരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ താൻ കർത്താവിനെ സന്തോഷമായി സ്തുതിച്ചിരുന്നത് പോലെ ഇനിയും അവിടുത്തെ സ്തുതിക്കാനും പ്രകീർത്തിക്കാനുമുള്ള തീവ്രമായ ആഗ്രഹവും അതിനുള്ള തുറവുമാണ് സങ്കീർത്തകൻ പദങ്ങളിൽ വ്യക്തമാക്കുന്നത്. എന്റെ ആത്മാവേ, എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എന്റെ സഹായകനായ ദൈവത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എന്റെ ദൈവത്തെ ഞാൻ പാടിപ്പുകഴ്ത്തും. 42-ാം ഗീതത്തിലെ 5-ാമത്തെ പദമാണിത്. തിരുനാളാഘോഷിക്കുന്ന സമൂഹത്തിന്റെ സന്തോഷവും സുരക്ഷിതത്വവും ഓർക്കുമ്പോൾ ഇത് ആശ്വസിക്കാൻ വകയുണ്ടെന്നാണ് ഗായകൻ പറയുന്നത്. തകരുന്ന ജീവിതത്തിന് അല്ലെങ്കിൽ ചിതറുന്ന മാനുഷിക ശക്തിക്ക് സമാശ്വാസം നൽകുന്ന പദമാണിത്. പണ്ട് ഞാൻ കർത്താവിനെ ആഘോഷമായി സ്തുതിച്ചതുപോലെ ഇനിയും അവിടുത്തെ സ്തുതിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും ഉറപ്പുമാണ് ഈ പദം വരച്ചു കാട്ടുന്നത്. അതിനാൽ ദുഃഖത്താൽ ശക്തി ക്ഷയിച്ച് നിരാശയിൽ നീന്തിത്തുടിച്ച് പ്രത്യാശയറ്റവരായി തീരേണ്ടതില്ലെന്ന ക്രിയാത്മകമായൊരു ഉറപ്പാണ് ഈ പദം നമുക്ക് നൽകുന്നത്. പ്രതീക്ഷയോടെ കാത്തിരിക്കാനും പ്രത്യാശ വെടിയാതിരിക്കാനും സങ്കീർത്തകൻ സ്വയം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഗായകൻ ഇങ്ങനെ ആലപിക്കുന്നത്. കർത്താവാണെന്റെ ദൈവവും സഹായവും, എന്റെ സഹായകനായ ദൈവത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. കർത്താവാണെന്റെ ദൈവവും സഹായവും, എന്റെ സഹായകനായ ദൈവത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സ്വയം ഉത്തേജിപ്പിക്കുന്ന നിശ്ചയദാർഢ്യമുള്ള പദങ്ങളാണിവ. നമുക്കിനി ബാക്കിയുള്ള 6 മുതൽ 11 വരെയുള്ള പദങ്ങൾ പരിചയപ്പെടാം. ഇത് ഈ ഗീതത്തിന്റെ അവസാന ഭാഗമാണ്. 6 മുതൽ 11 വരെയുള്ള പദങ്ങൾ. എന്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു, അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മീസാർ മലയിലും വെച്ചു ദൈവത്തെ ഞാൻ അനുസ്മരിക്കുന്നു. ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മീസാർ മലയിലും വെച്ച് ദൈവത്തെ ഞാൻ അനുസ്മരിക്കുന്നു. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കേൾക്കുമ്പോൾ ദൈവമേ ആഴം ആഴത്ത് വിളിക്കുന്നു. കർത്താവ് പകൽ സമയത്തും തന്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രികാലത്ത് അവിടുത്തേക്കു ഞാൻ ഗാനമാലപിക്കുന്നു. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണിത്. അവിടുന്ന് എന്നെ മറന്നതെന്തുകൊണ്ട്? ശത്രുവിന്റെ പീഡനം മൂലമെനിക്ക് വിലാപമേൽക്കേണ്ടി വന്നതെന്തുകൊണ്ട്? എന്റെ രക്ഷാശിലയായ ദൈവത്തോടു ഞാൻ ചോദിക്കുന്നു. അവിടുന്ന് എന്നെ മറന്നതെന്തുകൊണ്ട്? ശത്രുവിന്റെ പീഡനം മൂലമെനിക്ക് വിലാപമേൽക്കേണ്ടി വന്നതെന്തുകൊണ്ട്? എന്റെ രക്ഷാശിലയായ ദൈവത്തോടു ഞാൻ ചോദിക്കുന്നു. നിന്റെ ദൈവമെവിടെ എന്നു ശത്രുക്കൾ ചോദിക്കുന്നു. മാരകമായ മുറിവ് പോലെയാ നിന്ദനമേൽക്കുന്നു. നിന്റെ ദൈവമെവിടെ എന്ന് ശത്രുക്കൾ ചോദിക്കുന്നു. മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? എന്തിനു നീ നെടുവീർപ്പിടുന്നു? പ്രത്യാശ വയ്ക്കുക ദൈവത്തിൽ, എന്റെ സഹായകനും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും, വീണ്ടും ഞാൻ പാടി പുകഴ്ത്തും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാകുന്നത്, പ്രത്യാശയോടെ മുന്നേറുമ്പോഴും തന്റെ ശരിയായ ആന്തരിക അവസ്ഥയെക്കുറിച്ച് ഗായകൻ ബോധവാനാണ്. അത് അംഗീകരിക്കുന്നു, ഏറ്റുപറയുന്നു, യാഥാർത്ഥ്യം മറച്ചുവയ്ക്കുന്നില്ല, സത്യം ഒളിച്ചുവയ്ക്കുന്നില്ല. എന്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു എന്ന് ആറാമത്തെ പദം എടുത്തു പറയുന്നത് ശ്രദ്ധേയമാണ്. ഗായകൻ പറയുന്നത് തന്റെ ജീവശക്തി തകർന്നിരിക്കുകയാണെന്നാണ്. വിഷാദകാരണം രോഗമോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ ആകാം. കർത്താവിനെപ്പറ്റി ഓർമ്മിക്കുകയാണ്, ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. എവിടെയാണ് ഈ ഓർമ്മ, അല്ലെങ്കിൽ ഈ സ്ഥലം എവിടെയാണ്? പദങ്ങൾ വ്യക്തമാക്കുന്നു. ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും പിന്നെ മീസാർ മലയിലും വച്ച് ദൈവമേ ഞാൻ അങ്ങയെ ഓർക്കുന്നു. ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും പിന്നെ മീസാർ മലയിലും വച്ച് ദൈവമേ ഞാൻ അങ്ങയെ ഓർക്കുന്നു. അങ്ങനെ ജോർദാൻ നദിയുടെ പ്രഭവസ്ഥാനങ്ങളിൽ, പിന്നെ ഹെർമോൺ മലമടക്കുകളിൽ, മാത്രമല്ല ഹെർമോന്റെ കൊടുമുടിയായ മീസാറിലുമാണ് ദൈവമായ കർത്താവിന്റെ വാസം. ദേവാലയത്തിൽ നിന്നും അകലെ, കർത്താവിൽ നിന്നും വിദൂരത്തിൽ കേൾക്കുന്നത് നാശം സൃഷ്ടിക്കുന്ന പ്രവാഹങ്ങളുടെ ഇരമ്പലാണ്. വിനാശപ്രവാഹങ്ങളാണ് സങ്കീർത്തകന്റെ മേൽ പതിക്കുന്നത്. സഹിക്കുന്ന ഭക്തൻ കർത്താവിന്റെ പിന്തുണയ്ക്കും സഹായത്തിനുമായി കാത്തിരിക്കുന്നു. അവിടുത്തെ നന്മയ്ക്കായി പാർത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് പാറയും കോട്ടയുമാണ്. അവിടുന്നാണ് രക്ഷയുടെ ഉറച്ച തലം, ഉറച്ച സ്ഥലം. കർത്താവ് നമ്മെ മറക്കില്ല, തന്റെ വിലാപ ജീവിതത്തിന് അറുതി വരുത്തില്ലേ? സങ്കീർത്തകൻ മരണത്തിന്റെ വക്കിലാണ്, മാരകമായ രോഗത്തിലാണ്, ശക്തിയെല്ലാം ക്ഷയിച്ചു പോയിരിക്കുന്നു. എവിടെ നിന്റെ ദൈവമെന്ന് ശത്രുക്കൾ നിന്ദനത്തോടെ ഘോഷിക്കുന്നു. സങ്കീർത്തകനെ കൂടുതൽ അത് അസഹ്യമാക്കുന്നുണ്ട്. എങ്കിലും രക്ഷകനായ ദൈവത്തിനു വേണ്ടി അയാൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു, ദൈവത്തിൽ ശരണപ്പെടുന്നു. വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കലാണ്. ദൈവത്തിന്റെ കാരുണ്യാതിരേകം തേടിയുള്ള ഗീതം, സങ്കീർത്തനം 42 ആത്മീയ വിചിന്തനത്തിലേക്ക് നമുക്കിനിയും അടുത്തയാഴ്ചയിൽ.